അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു മുസ്ലിമായാൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും, ഉസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, വുദു എടുക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലാണ് വേറെ ആളെ പഠിപ്പിക്കാൻ പ്രയാസമുണ്ടാവുക. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുക എന്നത് വലിയ കാര്യമാണ്. കാരണം പിന്നെ അവൻ മരിക്കുന്നത് വരെ നിസ്കരിക്കുന്നതിന്റെ പുണ്യം നിനക്കുണ്ട്, അവൻ മരിക്കുന്നത് വരെ ചെയ്യുന്ന അമലുകളുടെ പുണ്യം നിനക്കുണ്ട്. അവൻ എന്താ പറയുക, ക്ലീൻ സ്ലേറ്റ് ആണ്. അതിന്റെ മേലെ എന്ത് എഴുതിയാലും അവിടെ തറച്ചോളും. അപ്പൊ അവൻ ഇസ്ലാം പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്നെങ്കിൽ, നിനക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അപ്പൊ അത് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ നിങ്ങളെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകട്ടെ, എന്നിട്ട് അവിടെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകനായി ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് അതിന് അനുമതി നൽകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമേറിന് ഇക്കാര്യം അനുമതി നൽകി അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു പോവുകയും ഇസ്ലാമിലേക്ക് അദ്ദേഹം ധാരാളം ജനങ്ങളെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിലൂടെ ധാരാളം പേർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാരണത്തെ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരികയും മുസ്ലിമീങ്ങളാവുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഇതാണ് തടവുകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുന്ന് അവസാനിപ്പിച്ചു. ബദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതാണ്ട് ഇതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചു ഈ പറയപ്പെട്ട സംഭവങ്ങളോടുകൂടി. അതിനുശേഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. എപ്പോഴാണ്? റമദാൻ മാസത്തിലാണ്. ആദ്യത്തെ ഈദുൽ ഫിത്ർ മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നത് ഈ വർഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സഹാബികളുടെ ചിത്രം എന്തായിരിക്കും? എത്ര സന്തോഷത്തിൽ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടായിരിക്കും അവർ മസ്ജിദുകളിലേക്ക് മുസല്ലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരിക്കുക. ആദ്യത്തെ ഈദുൽ ഫിത്റാണ്, ആദ്യത്തെ ആഘോഷമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മദീനക്കാർക്ക് രണ്ട് ആഘോഷങ്ങൾ അന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇവിടുത്തെ സംസ്കാരവുമായി ഏകിച്ചേർന്ന് അവരുടെ സംസ്കാരം നമ്മൾ കുറച്ചു, നമ്മുടെ സംസ്കാരം അവർ കുറച്ചു, അങ്ങനെ ഒരു പരസ്പര സമന്വയത്തിൽ മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് എത്തുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരുടെ ആഘോഷങ്ങൾ നിർത്തലാക്കി. മദീനക്കാർ ജാഹിലിയത്തിൽ ആഘോഷിച്ചിരുന്ന ആഘോഷങ്ങൾ റസൂലുള്ള അവസാനിപ്പിച്ചു. അതിൽ നിന്നൊരു പങ്കെടുക്കലല്ല. അന്ന് കുറച്ച് ചോറ് ഇവിടെ ഉണ്ടാക്കുക, കുറച്ച് ചോറ് അവിടെ ഉണ്ടാക്കുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുക, എന്നിട്ട് അത് സാഹോദര്യമായി പറഞ്ഞ് അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. മറിച്ച് റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറം മിൻഹുമാ, നിങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്ന ആഘോഷത്തെക്കാൾ ഖൈറായ രണ്ടാഘോഷം ഇതാ അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. പകരം നൽകുക എന്ന് പറഞ്ഞാൽ ഇനി മറ്റേത് വേണ്ട. അതുകൊണ്ടാണ് സഹാബികൾ ഏതെങ്കിലും ഇല്ലേ, പണ്ടത്തെ കാലത്തും ഈ പറഞ്ഞ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, സഹാബികൾ എപ്പോഴെങ്കിലും ഒരു ക്രിസ്തുമസ് ആഘോഷിച്ച സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ക്രിസ്തുമസിന് പോയിട്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ക്രിസ്തുമസിന്റെ ആശംസകൾ ഞാൻ നേരെയാണ് എന്ന് പറഞ്ഞൊരു സംഭവം ഏതെങ്കിലും ഒന്ന് കാണാൻ സാധിക്കും? ഇല്ല. മദീനക്കാർക്ക് രണ്ട് ആഘോഷമുണ്ടായിരുന്നു. ഈ രണ്ട് ആഘോഷങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കാളിയായിട്ടില്ല. അതിന് പകരമായി ഇസ്ലാമിന്റെ ആഘോഷം സ്ഥാപിക്കുകയാണ് റസൂലുള്ള ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ തനിച്ച് ശിർക്കും ബിദഅത്തും കുഫറും ഇസ്ലാമിക വിരുദ്ധതയും നിറഞ്ഞാടുന്ന ആഘോഷങ്ങളിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം അതിന് ആശംസ പറയുക? അവന്റെ വിശ്വാസം ശരിയാണെങ്കിൽ അത് അവന് യോജിച്ചതല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനേക്കാൾ രണ്ട് ആഘോഷങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. യൗമൽ ഫിത്രി വയൗമൽ യൗമൽ നഹർ, ഒന്ന് ചെറിയ പെരുന്നാൾ, അതായത് റമദാൻ കഴിഞ്ഞാലുള്ള പിന്നെ നോമ്പ് കഴിഞ്ഞാലുള്ള പെരുന്നാൾ, രണ്ട് യൗമൽ നഹർ ബലി പെരുന്നാൾ, അതായത് ഹജ്ജ് കഴിഞ്ഞാൽ ഉള്ള പെരുന്നാൾ. ഈ രണ്ട് പെരുന്നാളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പകരമായി നൽകിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതിൽ വലിയ പാഠങ്ങളോട് നമ്മൾ പഠിക്കേണ്ട കുറെ വിഷയങ്ങളോട് ഞാൻ ചുരുക്കി പറയാം. ഈ പറഞ്ഞ വിഷയം, നമ്മൾ ഇന്ന് വിശ്വാസങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ എന്നത് പൊതുവെ ആളുകൾ വലിയ മനോഹരമായ കാര്യമായി കൊണ്ടടക്കുന്ന കാര്യമാണ്. അവിടുന്ന് കുറച്ചും കൊണ്ട് വാങ്ങിക്കും, ഇവിടുന്ന് കുറച്ചും കൊണ്ട്. പൊതുവെ എന്താണ് അവസാനം സംഭവിക്കുക? അല്ലേ, ഒരു വലിയ ചെമ്പ് ബിരിയാണിയിൽ രണ്ട് തുള്ളി വിശത്തിച്ചു കഴിഞ്ഞാൽ ചെമ്പ് ബിരിയാണി ഒന്നാകെ ഉടക്കുക. തിന്മകൾ നന്മയിലേക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള നന്മ കൂടി ഇല്ലാതാവും. ഇന്ന് ആളുകൾ അല്ലെ, ഇസ്ലാം പൂർണ്ണമായി നന്മയാണ്, അതിൽ തിന്മയില്ല. എന്നാൽ മറ്റുള്ളവയിൽ ചിലപ്പോൾ നന്മകൾ ഉണ്ടായേക്കാം, എന്നാൽ അതിൽ തിന്മകൾ ധാരാളമുണ്ട്, എത്രയോ തിന്മകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്ന ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും നല്ലത് ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ അതിനേക്കാൾ താഴെയുള്ളതാണ് നിങ്ങൾ എടുക്കുന്നത്. മാത്രമല്ല, ഇസ്ലാം ആകെ രണ്ട് ആഘോഷമാണ് വർഷത്തിലുള്ളത്. എന്നാൽ ഒരാൾ മറ്റ് സമുദായങ്ങളുടെ ആഘോഷങ്ങൾ അതിലെല്ലാം പങ്കെടുക്കാൻ തുനിയുകയാണെങ്കിൽ അയാൾക്ക് വർഷം മുഴുവൻ ആഘോഷമായിരിക്കും. അതാകട്ടെ മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. മുസ്ലിമീങ്ങൾ അവർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല ദുനിയാവിലേക്ക് വന്നിട്ടുള്ളത്. ആളുകൾ ചിലരിങ്ങനെ എഴുതി വിടുന്നതാണ്, ജീവിതം ഒന്ന് മാത്രം, അത് ആഘോഷിച്ച് തീർക്കുക. ആഘോഷിച്ച് തീർക്കാനുള്ളതല്ല ജീവിതം, പണിയെടുക്കാനുള്ള സ്ഥലമാണ്. പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കേണ്ട സ്ഥലമാണ്, ആഘോഷിക്കാനുള്ള സ്ഥലമല്ല അത്. ആഘോഷത്തിന്റെ വേളകൾ വർഷത്തിൽ രണ്ട് തവണ, എന്നാൽ ഇബാദത്തിനുള്ള അവസരങ്ങളോ ദിവസം മുഴുവൻ അഞ്ചു നേരം നിസ്കാരമുണ്ട്, അതിൻ്റെപ്പോ സുന്നത്ത് നിസ്കാരങ്ങളുമുണ്ട്. വർഷത്തിൽ ഒരു മാസം നോമ്പുണ്ട്, അതിൻ്റെപ്പോ സുന്നത്ത് നോമ്പുകളുണ്ട്. ജക്കാത്ത് എന്ന് പറഞ്ഞ് വർഷത്തിൽ സന്ദർഭങ്ങളിൽ കൊടുക്കേണ്ട സമ്പാദ്യം അത് വേറുണ്ട്, അതിൻ്റെ ഒപ്പം സദക്കകൾ, സുന്നത്തായ സദക്കകൾ വേറുണ്ട്. ഹജ്ജുണ്ട്, ഉംറയുണ്ട്. നോക്കൂ, നിങ്ങളെ ഇബാദത്തുകൾ എത്രമാത്രമുണ്ട്. എന്നാൽ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് അവസരങ്ങൾ വർഷത്തിൽ നൽകി. ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദായി വിശേഷിപ്പിച്ചു. അന്ന് എന്താ കൂടുതലുള്ളത്? അന്ന് ഖുത്ബയുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും മുസ്ലിമീങ്ങളുടെ ഒരുമിക്കലും അവരൊരു സ്ഥലത്ത് വൃത്തിയിലും വെടിപ്പിലും പിന്നെ നല്ല വേഷത്തിലുമെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. ഇപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണിയെടുക്കാനുള്ള സ്ഥലമാണിത് എന്ന ഓർമ്മ അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ വിവാഹമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്കളുടെ കൂട്ടത്തിൽ അവിടുത്തേക്ക് ഏറ്റവും പ്രിയങ്കരിയായിരുന്ന മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമയെ കല്യാണം ആലോചിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞയച്ചു. ഫാത്തിമ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞയച്ചു. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, കല്യാണം കഴിക്കുമ്പോൾ പൊതുവെ സമാനമായ വയസ്സുകൾ സ്വീകരിക്കുക, ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന വയസ്സുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് നല്ലത്. മറ്റേ ഹദീസുകളിൽ വന്ന കാര്യമാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചേക്കാം, റസൂലുള്ള ആയിഷ ബിബിനെ കല്യാണം കഴിച്ചതോ? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളയുമായുള്ള കല്യാണം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഈ പറഞ്ഞ വയസ്സുകൊണ്ട് ലഭിക്കുന്ന നന്മയേക്കാൾ പതിന്മടങ്ങ് ഇരട്ടി നന്മകൾ റസൂലുള്ളയും ആയിഷയുമായിട്ടുള്ള കല്യാണത്തിലുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം, ഇസ്ലാമിൽ വയസ്സായ ഒരാളും ചെറിയൊരാളും കല്യാണം കഴിക്കരുത് എന്നല്ല. നല്ലത്, ഏറ്റവും നല്ലത് ഒരു ഏതാണ്ട് ഏകദേശം അടുത്ത പ്രായമുള്ളവർ കല്യാണം കഴിക്കുന്നതാണ്. പക്ഷേ ആ നന്മയെ കവച്ചു വെക്കുന്ന ലക്ഷക്കണക്കിന് നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബിയെ കല്യാണം കഴിച്ചതുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഇത് പരിഗണിക്കാതെ ഇരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഇസ്ലാം പ്രാധാന്യം നൽകുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അവരോട് പറയപ്പെടാവുന്ന മറുപടികളിൽ ഒന്നതാണ്, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം നിലകൊള്ളുന്നത് ഒരു സ്ത്രീ നിവേദനം ചെയ്ത ആയിരക്കണക്കിന് വരുന്ന ഹദീസുകളിലാണ്. ഏത് മതത്തിനാണ് ഇത് പറയാനുള്ളത് അല്ലെ? ഇവിടെ വലിയ തലവന്മാരായി നിലനിർത്തിയിട്ടുള്ള പോപ്പുമാര്, നസറാനികൾ അവരുടെ നേതാക്കന്മാരായി കൊണ്ടുനടക്കുന്ന പോപ്പുമാര് അല്ലെ, അവരെ മതം എപ്പോഴെങ്കിലും അവർ സ്ത്രീകൾ ഉദ്ധരിച്ച എന്തെങ്കിലും കാര്യം കൊണ്ടാണോ, നിവേദനം ചെയ്ത എന്തെങ്കിലും കാര്യം കൊണ്ടാണോ അവരുടെ ദീന് അവർ നിലനിർത്തിയിട്ടുള്ളത്? എന്നാൽ ഇസ്ലാമിന്റെ ദീനിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ വിശദീകരിക്കുന്ന അനേകം ഹദീസുകൾ ഉദ്ധരിച്ച ഒരു സ്ത്രീയാണ്. മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ബഹുമാനത്തോടും ആദരവോടും കൂടി ഓർക്കേണ്ട എത്ര സ്ത്രീകളുണ്ട്. മറിയം ബീവിയുണ്ട്, ഫിറഔന്റെ ഭാര്യയുണ്ട്. അവരൊക്കെ സ്ത്രീകളാണ്, മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായി പറയപ്പെട്ട ആളുകളാണ്. അതുപോലെ ഇസ്ലാമിയുടെ ഖദീജ ബി റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിയുടെ മക്കള്, മറ്റ് സഹാബി വനിതകൾ, ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ മുതലാളിത്തം എന്താ നൽകിയിട്ടുള്ളത്? ആണുങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന യന്ത്രങ്ങളായി മാറ്റുന്ന കുറെ പെണ്ണുങ്ങൾ, അവരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുക, പൈസ ഉണ്ടാക്കുക. ഇതല്ല ഇസ്ലാം നൽകിയ, സ്ത്രീകൾക്ക് നൽകിയ സ്വാധീനം, സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം അതിനേക്കാൾ മഹത്തരമായ സ്ഥാനമാണ്. ആയിഷാബിയുടെ ഹദീസ്, ഫാത്തിമ റളിയല്ലാഹ ഹദീസുകൾ, ഇതൊക്കെ ഇസ്ലാമിൽ പ്രബലമായി പരിഗണിക്കപ്പെടുന്ന ഹദീസുകളാണ്. ഇസ്ലാം സ്ത്രീക്ക് അവർക്കർഹമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് നാം കൂടുതൽ കടന്നു പോകുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം ആലോചിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ വന്നു. എന്നാൽ റസൂലുള്ളാഹി അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്തില്ല. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്ന ഒരിക്കൽ ഇബ്ന അബ്ബാസിനോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചോദിച്ചു, ഇപ്പൊ എന്താ എന്റെ കയ്യിലുള്ളത്? ഫാത്തിമയെ കല്യാണം കഴിക്കാൻ പോയിട്ട് നബിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ ഇപ്പൊ കയ്യിലുള്ളത്? എന്റെ കയ്യിൽ സമ്പാദ്യമായി കാര്യമായി ഒന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, കുറേ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബബന്ധം ചേർക്കുന്ന ആളാണല്ലോ, ഞാനാകട്ടെ നബിയുടെ എളാപ്പയുടെ മകനാണ്. മാത്രമല്ല അവിടുന്ന് അങ്ങനെ ഒരാളുണ്ട് പെട്ടെന്ന് തിരിച്ചു പറഞ്ഞയക്കില്ല, അവിടുന്ന് എന്നോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഒരിക്കൽ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. അങ്ങനെ റസൂലുള്ളയോട് ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം അയച്ചു. ചില ഹദീസ്, ചില റിവായത്ത്, മറ്റു ചില റിവായത്തുകളിൽ കാണാം പിന്നെ സഹാബികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അൻസാരികൾപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നിനക്ക് നബിന്റെ മോളെ ഫാത്തിമയെ കല്യാണം കഴിച്ചൂടെ? അപ്പൊ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ള കണ്ട് കയറി വരുന്നത്. അപ്പൊ എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പൊ അവർ പറഞ്ഞു, മോളെ കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിച്ചു. അങ്ങനെ അലി ഉള്ളിലേക്ക് ചെന്ന്, എന്താ അലിയുടെ ആവശ്യം എന്താണ്? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ മോളെ ഫാത്തിമയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അഹലം വ മർഹബ, അഹലം വ മർഹബൻ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അതും കേട്ട് തിരിച്ചിറങ്ങി പോന്നു. അൻസാരികൾ ചോദിച്ചു, എന്ത് നബി പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി അഹലം വ മർഹബൻ എന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ അൻസാരികൾ, റസൂൽ അത് പറഞ്ഞാൽ അതിന്റെ മതിയല്ലോ, എനിക്ക് അഹലും കിട്ടി നബിന്റെ അടുക്കൽ സ്ഥാനവും കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ റിവായത്ത് മറ്റു ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട്, ഇങ്ങനെയും ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളയുടെ അടുക്കൽ വന്ന് കല്യാണം ആലോചിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ ചോദിച്ചു, ഹല്ലക മിൻ ഷൈ, എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ സമ്പാദ്യമായിട്ട് കൊണ്ടെടുക്കാൻ വല്ലതുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അപ്പോൾ റസൂലുള്ള ചോദിച്ചു, ഫഅയ്ന ദിർഉക അൽ ഹുതമിയ, അപ്പൊ നിന്റെ ആ പടച്ചട്ട എവിടെ? ഹുതമി പടച്ചട്ട, ഹുതമി പടച്ചട്ട എന്നാണ് ഇവർ ഹുതമി ഇവർ ഉണ്ടാക്കിയിരുന്ന ഒരു പടച്ചട്ടയാണ്, ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയിരുന്ന പടച്ചട്ടയാണ്, അതെവിടെ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്റെ അടുത്തുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഫഅഅതിനീഹ, എന്നാ അത് നീ എനിക്ക് തായവ മഹറായിട്ട്. ഈ മഹറിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പടച്ചട്ട മഹറായി നൽകിക്കൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകളെ പിന്നെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത് ഹിജ്റ ഒന്നാം വർഷത്തിലാണ്. ഹിജ്റ രണ്ടാം വർഷത്തിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബദർ യുദ്ധത്തിന് തൊട്ടു ശേഷം ആണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി അലി റളിയല്ലാഹു അൻഹു വീട് കൂടുന്നത് രണ്ടാമത്തെ വർഷമാണ്. ഒന്നാമത്തെ വർഷമാണ് കല്യാണം നടക്കുന്നത്. കല്യാണം നിക്കാഹ് നടക്കുന്നത് ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷമാണ് വീട് കൂടൽ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൾ ഫാത്തിമയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കി കൊടുത്തു, മുറിയൊക്കെ ഒരുക്കി കൊടുത്തു. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫാത്തിമയെ ഒരു നല്ല വെള്ള കമ്പിളി വസ്ത്രത്തിലാണ് എനിക്ക് ഒരുക്കി തന്നത്. അതുപോലെ വീട്ടിൽ ഫാത്തിമയ്ക്ക് വേണ്ടി ഒരുക്കിയ മുറിയിൽ ഒരു കുടം വെള്ളമുണ്ട്, ഒരു കുടമുണ്ട്, നല്ലൊരു കുടമുണ്ട്. അതുപോലെ തന്നെ ഒരു പിന്നെ തുകൽ കൊണ്ടുള്ള ഒരു തലയണയുണ്ട്. ആ തുകലിന്റെ ആ തലയണയുടെ അതിരുകളിൽ അതിന്റെ വശങ്ങളിലായി പിന്നെ നല്ല സുഗന്ധമുണ്ടാകുന്ന ഇദ്ദിഹറിന്റെ ഇലകളുമുണ്ട്. ഇങ്ങനെയാണ് ഇദ്ഹിറിന്റെ ഇലയുമുണ്ട്, ഇദ്ഹിറിന്റെ ഇലയുമുണ്ട് എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയോട് പറഞ്ഞു, യാ അലി ലാ ബുദ്ദ ലിൽ ഉർസി മിൻ വലീമ, കല്യാണത്തിന്റെ അന്ന് എന്തായാലും വലീമ വേണം, വലീമ ഇല്ലാതെ പറ്റില്ല, വലീമ നിർബന്ധമാണ്. വലീമ നിർബന്ധം എന്ന വിധിയല്ല, മറിച്ച് കല്യാണത്തിന് വലീമ കൊടുക്കണം, അത് ആവശ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലയ്യ കബ്ഷുൻ, ഒരാടിനെ ഞാൻ വലീമക്ക് കൊണ്ടുവരാം. അങ്ങനെ അൻസാരികളിൽപ്പെട്ട കുറച്ച് ആളുകൾ അവർ കുറച്ച് ചോളം ഒക്കെ ഒരു കൂട്ടി, അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വലീമ നൽകുന്നത്. അലിയുടെ വലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നൽകുന്നത്. അങ്ങനെ കല്യാണത്തിന്റെ വീട് കൂടുന്ന ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലിയോട് പറഞ്ഞു, ലാ തുഹദിസ് ഷൈഅൻ ഹത്താ തൽഖാനി, ഞാൻ വരുന്നത് വരെ നീ ഒന്നും ചെയ്യരുത്, അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വുദു എടുത്തു. വുദു എടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ ബാക്കി അലിയുടെ മേലെ ഇങ്ങനെ കുടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരത്തിന് ബറക്കത്തുണ്ട്, അള്ളാഹു അതിൽ അനുഗ്രഹം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ കുടഞ്ഞു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളാഹുമ്മ ബാരിക് ഫീഹിമ വബാരിക് അലൈഹിമ വബാരിക് ഫീ നസ്ലിഹിമ, അള്ളാഹുവേ ഇവരിൽ നീ ബറക്കത്ത് ചൊരിയണമേ, അള്ളാഹുവേ ഇവരുടെ മേൽ നീ ബറക്കത്ത് ചൊരിയണമേ, അള്ളാഹുവേ അവരുടെ മക്കളിൽ നീ ബറക്കത്ത് ചൊരിയണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരമക്കളായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലും അലി ഇബ്നു അബീ ത്വാലിബിലും അഞ്ചു മക്കളാണ് ജനിച്ചത്. ഒന്ന് അൽ ഹസൻ, രണ്ട് അൽ ഹുസൈൻ, ഹസനാണ് മൂത്ത കുട്ടി, ഹുസൈനാണ് രണ്ടാമത്തെ കുട്ടി. അൽ ഹസൻ അൽ ഹുസൈൻ ഈ രണ്ട് കുട്ടികൾ. മൂന്ന് മുഹസ്സിൻ, മൂന്നാമത്തെ കുട്ടിയുടെ പേര് മുഹസ്സിൻ എന്നാണ്. നാലാമത്തെ കുട്ടി ഉമ്മു കുൽസൂം. അഞ്ച് സൈനബ്. അപ്പൊ രണ്ട് പെൺമക്കളും മൂന്ന് ആൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമയിലും അലിയിലും പേരക്കുട്ടികളായി ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഹസന് ഹുസൈൻ, ഹസൻ എന്ന് പറഞ്ഞാൽ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഹസൻ ആണ്. അപ്പോ ഹുസൈനാണ് ചെറിയ കുട്ടി, ഹസന് മൂത്തയാളാണ്. പിന്നെ അതിനുശേഷം മുഹസ്സിനും പിന്നീട് അതിനുശേഷം ഉമ്മു കുൽസൂമും സൈനബും. ഇതിൽ ഹസനും ഹുസൈനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് വേറെ വരാനുണ്ട്. ആദ്യത്തിൽ അലി റളിയല്ലാഹു അൻഹു ഹസനും ഹുസൈനും നൽകിയിരുന്ന പേര് ഹംസ എന്നും ജാഫർ എന്നുമായിരുന്നു. അതെന്താ പേര് നൽകാൻ കാരണം? ഹംസയും ജാഫറും അബൂ താലിബിന്റെ അനിയന്മാരാണ്, എളാപ്പമാരാണ് ഹംസയും ജാഫറും. ഹംസത്തുബ്നു അബ്ദുൽ മുത്തലിബ്, ജാഫർബ്നു അബ്ദുൽ മുത്തലിബ്, ഇവർ രണ്ടുപേരും അലിയുടെ എളാപ്പമാരാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഹംസയുടെയും ജാഫറിന്റെയും പേരാണ് ആദ്യം ഹസനും ഹുസൈനും പിന്നെ അലി റളിയല്ലാഹു അൻഹു നൽകിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നീട് അവരുടെ രണ്ടു പേരുടെയും പേര് മാറ്റുകയും ഹസൻ ഹുസൈന് എന്നിങ്ങനെ പേര് മാറ്റുകയുമാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇതിൽ മൂത്ത കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു ആണ്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മുഖം റസൂലുള്ളാഹിയുടെ മുഖത്തോട് വളരെ സാദൃശ്യമുണ്ടായിരുന്ന മുഖമാണ്. സഹാബികൾ അത് പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹിയുടെ മുഖത്തോട് ഏറ്റവും സാദൃശ്യമുണ്ടായിരുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീര പ്രകൃതി ലഭിച്ചിരുന്നത് ഹുസൈൻ ആയിരുന്നു. തലക്ക് താഴോട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാദൃശ്യം ഉണ്ടായിരുന്നത് ഹുസൈൻ ആണ്. എന്നാൽ മുഖമോ, മുഖം റസൂലുള്ളാഹിയുടെ സാദൃശ്യം ഉണ്ടായിരുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹം വളരെ ഭംഗിയുള്ള, വളരെ മനോഹരനായ വ്യക്തിയായിരുന്നു, കാണാൻ വളരെ ഭംഗിയുള്ള വ്യക്തിയായിരുന്നു ഹസൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും വളരെ സ്നേഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ പറയപ്പെട്ടതായി കാണാം. റസൂലുള്ള നിസ്കരിക്കുന്ന സമയത്ത് അവിടുന്ന് സുജൂദിൽ പോയാൽ ഹസൻ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ നബിയുടെ തലയിൽ കയറിയിരിക്കും. അങ്ങനെ റസൂലുള്ള സുജൂദ് ചിലപ്പോൾ ദീർഘ സമയത്തേക്ക് നീട്ടാറുണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു അതി ചെറിയ കുട്ടിയാണ്, കുട്ടിയുടെ വിചാരത്തിൽ ആനനെ പോലെ മേലെ കയറിയിരിക്കാൻ പറ്റുന്നത് കൊണ്ട് അല്ലേ അതിന്റെ മുകളിൽ കയറിയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അവിടുന്ന് എഴുന്നേൽക്കൂല, അവിടുന്ന് സുജൂദിൽ തന്നെ കിടക്കും. അങ്ങനെ ചില സമയം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞായി കാണാം, രണ്ട് സുജൂദുകൾ ഒന്ന് നീളം കൂട്ടുന്നത് അനുവദനീയമാണെന്ന് ഈ ഹദീസ് തെളിവാണ്. കാരണം ഒരു സുജൂദിൽ പോയാലാണ് കുട്ടി തലയിൽ കയറുന്നത്, അപ്പോഴാണ് ഈ കുടുങ്ങുന്നത്. അപ്പൊ അങ്ങനെ തന്നെ കിടക്കും. കുട്ടിയെ കുട്ടിയെ പരിഗണിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചിലപ്പോൾ സുജൂദിൽ പോയാൽ ഇങ്ങനെ തലമ കയറിയാൽ റസൂലുള്ള അവിടെ ഇരുന്നു കൊടുക്കും. ചില സന്ദർഭത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ആൾക്കാർ ഇങ്ങനെ നടന്നു വരാൻ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഖുത്ബ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുകൊണ്ട് ഒരാൾക്ക് നടക്കാൻ ശരിക്കും ആയിട്ടില്ല, അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വീഴുന്നുണ്ട്. അങ്ങനെ നടന്നു മേണിയിട്ടും ഒക്കെ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി, എന്നിട്ട് ഈ രണ്ട് ആൾക്കാരെയും പിന്നെ എടുത്തു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി നിന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞത് സത്യം തന്നെയാണ്. ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. എന്നിട്ട് റസൂൽ ഈ രണ്ടുപേരെയും കയ്യിലെടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി റഅയ്തു ഹാദാനി യംശിയാനി വയഅസ്റാനി ഫലം അംലിക് അൻ നസൽതു ഇലൈഹിമ. ഈ രണ്ടാൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വരെത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരമക്കൾക്ക് നൽകിയ പരിഗണനയാണ്. അത് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇൻഷാഅല്ലാഹ് ഇത് വരാനുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരാളെ കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് അല്ലേ, അങ്ങനെ ഒരാളെ ഒരിക്കലും കാണാൻ കഴിയില്ല. അത്ര അത്ഭുതകരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനങ്ങൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കയ്യും പിടിച്ച് അയച്ചായിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 വർഷം മുന്നെയാണ് റസൂലുള്ളാഹിയുടെ അടുക്കൽ വരുന്നത്. അവിടുന്ന് വഫാത്താകുന്നതിന് മുൻപ് ബനൂ ഖൈനുക ചന്തയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അബൂ ഹുറൈറയുടെ കയ്യും പിടിച്ച് പോയി. അങ്ങനെ ബനൂ ഖൈനുക ചന്തയിൽ അവിടെയൊക്കെ നടന്ന് റസൂലുള്ളാഹി തിരിച്ച് മസ്ജിദിലേക്ക് എത്തി. അങ്ങനെ റസൂലുള്ളാഹി മസ്ജിദിലേക്ക് എത്തി, അവിടുന്ന് അങ്ങനെ താഴ്ത്തിരുന്നു. എന്നിട്ട് നബി പറഞ്ഞു, ഉദ്ഉലി ലുഖാൻ, ഉദ്ഉലി ഉദ്ഉ ഐന ലുഖാഉൻ, ഉദ്ഉലി ലുഖാൻ, എവിടെ എൻ്റെ ചെറിയ കുട്ടി, എവിടെ എൻ്റെ ചെറിയ കുട്ടി, എവിടെ അവനെ കൊണ്ടുപോയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ തന്നെ റസൂലുള്ള ഉറക്കനെയാണ് പറഞ്ഞത്, ഫാത്തിമ ബിബിൻ്റെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇത് കേട്ടിട്ട് കുട്ടി പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് മനസ്സിലായി ഫാത്തിമ എന്ത് ചെയ്യാൻ, കുട്ടിനെ കുളിപ്പിക്കുകയോ അതിലേക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒച്ച അവിടെ ഇങ്ങനെ കേൾക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനും ഇത് ഓടി വരികയാണ്. ഓടി വന്നവൻ റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രത്തിന് മേൽ അടിച്ചു വീണു, നബിയുടെ കയ്യിലേക്ക് വീണു. അപ്പോൾ റസൂലുള്ളാഹി അവനെ കെട്ടിപ്പിടിച്ചു, നബി അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുണ്ടിൽ ചുംബിച്ച സംഭവം പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ, തീരെ ചെറിയ കുട്ടികളെ പിതാവിനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ചുംബിക്കുന്നത് അനുവദനീയമാണ്. എന്നാൽ പിതാവല്ലാത്ത ആളുകൾക്ക്, വാപ്പയുമ്മയല്ലാത്ത ആളുകൾക്ക് ചുണ്ടുപോലുള്ള സ്ഥലങ്ങളിൽ ചുംബിക്കുന്നത് അനുവദിക്കപ്പെട്ടിട്ടില്ല. പല പണ്ഡിതന്മാർ ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ കുട്ടികൾ, അത് തന്നെ 2-3 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ചുംബിൽ ചുണ്ടിൽ ചുംബിക്കുക എന്നത് അത് വാപ്പാക്കും ഉമ്മാക്കൊക്കെ പറഞ്ഞതാണ്, വാപ്പാക്കും ഉമ്മാക്കൊക്കെ ചെയ്യാം. എന്നാൽ അവരുടെ പുറത്തുള്ള ആൾക്കാർ ചുണ്ടിൽ ചുംബിക്കുന്ന ഒഴിവാക്കണം, അത് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അതല്ലെങ്കിൽ പിന്നെ വാപ്പയുടെ സ്ഥാനത്തുള്ള ആർക്ക്, വല്യപ്പാക്കോ വല്യമ്മാക്കോ അവർക്കൊക്കെ ഈ പറഞ്ഞ കാര്യം ചെയ്യാവുന്നതാണ്. അതല്ലാതെയുള്ള ആളുകൾ ചുണ്ടിൽ ചുംബിക്കുക എന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോനങ്ങനെ എടുത്ത് ചുംബിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബഹു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബഹു ഫഅഹിബ്ബ, അള്ളാഹു എനിക്ക് ഇവനെ വല്ലാതെ ഇഷ്ടമാണ്, അള്ളാഹു നീ ഇവനെ സ്നേഹിക്കണമേ. അള്ളാഹുമ്മ വഅഹിബ്ബ മൻ യുഹിബ്ബു, അള്ളാഹുവേ ഇവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടണേ. നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ്. മക്കളോട് സ്നേഹം വർദ്ധിക്കുന്ന സമയങ്ങളിൽ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. കാരണം ആ സമയത്തുള്ള നമ്മുടെ പ്രാർത്ഥന വളരെ നല്ല പ്രാർത്ഥനയായിരിക്കും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും തിരിച്ചാണ്, ആൾക്ക് അള്ളാഹുവിനോട് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും വീർതി കാണിച്ചാൽ മാത്രമാണ്, അങ്ങനെ ആവണേ ഇങ്ങനെ തെളിഞ്ഞു പോകണവരെ ശരിയാവരുത് എന്നേ പ്രാർത്ഥിക്കും. സ്നേഹം വർദ്ധിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് മുതലാക്കണം. ആ സമയത്തിന് പറ്റിയ സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ അണച്ചു പിടിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളിൽ സ്നേഹം ഉണ്ടാക്കുന്ന കാര്യം കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മുടെ പ്രാർത്ഥന വേഗം സ്വീകരിക്കും. രക്ഷിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉടനടി ഫലിക്കുന്നത് നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് വേണ്ടി നല്ലത്, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ. കാരണം എന്താ, ചെറിയ പ്രായത്തിൽ അവരോട് സ്നേഹം വർദ്ധിക്കുന്ന സമയമാണ്. ചെറിയ പ്രായത്തിൽ നമുക്ക് അവരോട് സ്നേഹം വർദ്ധിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ അവർക്ക് വേണ്ടി അധികരിപ്പിക്കണം. അവർ നല്ലൊരു കാര്യം കണ്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മദാരിക് അല്ലാഹുമ്മദാരിക് എന്നിങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ ഇബ്നു അലി കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി ഹുസൈൻ ഇബ്നു അലിയാണ്. ഹുസൈൻ ഇബ്നു അലിയെ കുറിച്ച്, അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ നാലാം വർഷത്തിലാണ്, ഹസൻ ജനിക്കുന്നത് മൂന്നാം വർഷത്തിലാണ്. മൂന്നാം വർഷത്തിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് നാലാമത്തെ വർഷത്തിലാണ്. അതുപോലെ അടുത്ത കുട്ടി മുഹസ്സിനാണ്, മുഹസ്സിൻ ഇബ്നു അലി. മുഹസ്സിൻ ഇബ്നു അലി അദ്ദേഹം ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിച്ച മുഹസ്സിൻ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. നാലാമത്തെ കുട്ടി ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം ഇതുപോലെ തന്നെ ഹിജ്റ ആറാം വർഷം ജനിച്ച കുട്ടിയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊന്നും തന്നെ അവർ നിവേദനം ചെയ്തിട്ടില്ല. ഈ കുട്ടി ഉമ്മു കുൽസൂമിനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ഈ കുട്ടിയെ, അലി റളിയല്ലാഹു അൻഹുവിന് ജനിച്ച ഈ കുട്ടിയെ പിന്നീട് ആര് കല്യാണം കഴിച്ചിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്, അഹലുൽ ബൈത്തുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിൽ അഹലുൽ ബൈത്തിന് പദവിയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്ന് സ്ഥിരപ്പെട്ടവർക്ക് പദവിയും പരിഗണനയും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് നിഷേധിക്കപ്പെടേണ്ട കാര്യമല്ല. ഇസ്ലാമിൽ വന്ന കാര്യം റസൂൽ പറഞ്ഞതായി കാണാം, ഖറക്തു ഫീകും അംറൈനി, ഞാൻ നിങ്ങൾക്കിടയിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. കിതാബുല്ലാഹ് വഇസ്റാഫി, ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, രണ്ട് എന്റെ കുടുംബമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അവരെ പരിഗണിക്കുക, അവരെ ആദരിക്കുക, അവർ ഇസ്ലാമിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക എന്നത് ഇസ്ലാം അംഗീകരിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അഖീദയിൽ വിശ്വാസത്തിൽപ്പെട്ടതാണ് അവർക്ക് പ്രത്യേകത എന്തെങ്കിലും ചെയ്തത്. പക്ഷേ അതിന്റെ അർത്ഥം എന്തല്ല, അവരെന്തുകൊണ്ടെന്നാൽ ദീനാണെന്നല്ല. അവർക്കും തെറ്റുപറ്റാം, അല്ല അവർക്ക് തെറ്റുപറ്റും. അവരാരും നബിയെ പോലെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് തെറ്റുപറ്റാത്തയാൾ. അഹലുൽ ബൈത്തിൽ പെടാത്ത ആളുകൾ അഹലുൽ ബൈത്തിനേക്കാൾ ശ്രദ്ധയുള്ള ആളുകളാണ് ചില സന്ദർഭങ്ങളിൽ. എപ്പോൾ? അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവരൊക്കെ കല്യാണം കഴിച്ചവരാണ്. അതല്ലാതെ അഹലുൽ ബൈത്തിൽപ്പെട്ട എത്രയോ സഹാബികൾ, അഹലുൽ ബൈത്തിൽ പെടാത്ത ആളുകൾ, അവർക്ക് അഹലുൽ ബൈത്തിനേക്കാൾ സ്ഥാനമുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി ചിലപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ചില റിവായത്തുകളിൽ വന്നതായി കാണാം. ഹദീസിന്റെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. സൽമാനു മിന്ന അഹലുൽ ബൈത്ത്, സൽമാൻ ഞങ്ങളിൽ പെട്ടവനാണ്, അഹലുൽ ബൈത്താണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്, അറബികളുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇസ്ലാം പിൻപറ്റുന്ന കാര്യത്തിൽ, അതിന്റെ ശ്രേഷ്ഠതയിൽ, അതിന്റെ മേന്മയിൽ അദ്ദേഹം അഹലുൽ ബൈത്തിന് സമാനമായ അവസ്ഥയിലാണ്. അപ്പോൾ അഹലുൽ ബൈത്തിന് പദവിയുണ്ട്. അതിന്റെ അർത്ഥം തന്നെ അവർക്ക് അവരുടെ ശരീരത്തിന് പ്രത്യേകം ബർക്കത്തുണ്ടെന്നോ, അവർക്ക് പ്രത്യേക, പിന്നെ അവർ ഊതിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗം മാറുമെന്നോ എന്നൊന്നല്ല. മറിച്ച് അവർക്ക് ഇസ്ലാമിൽ പ്രത്യേക പരിഗണന, അവർ അള്ളാഹു അനുസരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഒരു അഹലുൽ ബൈത്തിൽ പെട്ടവനും അല്ലാത്തവനും മുൻപിൽ വന്നാൽ അഹൽ ബൈത്തിൽ പെട്ടവനും പരിഗണനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്നത് കാരണത്താൽ ആ പരിഗണന അഹലുൽ ബൈത്തുകാർ എന്ത് ചെയ്യേണ്ടതാണ്? പരിഗണിക്കുകയും അവർ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് മുതലാക്കാനല്ലേ വേണ്ടത്. കാരണം അവരുടെ നേതാവ്, അവർക്ക് ഈ ഷറഫ് ലഭിച്ചത്, ഈ ആദരവ് ലഭിച്ച റസൂലുള്ളാഹിനെ കൊണ്ടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജനങ്ങളുടെ സമ്പാദ്യം ശേഖരിച്ചു കൂട്ടുകയും അത് അന്യായമായി തിന്നുകയും ചെയ്യുന്നവരായിരുന്നില്ല. അവിടുത്തെ മാതൃക പിൻപറ്റേണ്ട, അതിനേറ്റവും അവകാശപ്പെട്ട ആളുകൾ അഹ്ലുൽ ബൈത്തുകാരാണ്. അവരത് പിൻപറ്റിയിട്ടില്ലെങ്കിൽ ആകട്ടെ, അവർക്ക് യാതൊരു പരിഗണനയും ആ വിഷയത്തിൽ നൽകപ്പെടേണ്ടതുമില്ല. അതുപോലെ തന്നെ പിന്നെ ഉള്ള കുട്ടി സൈനബാണ്. സൈനബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ജനിച്ച കുട്ടിയാണ്. അവർ പിന്നീട് കുറച്ചധികം കാലം ജീവിച്ച പിന്നെ കുട്ടിയാണ്. സൈനബ് ബിൻതു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു. അവിടത്തേക്ക് ഫാത്തിമയോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്നു. ഫാത്തിമ അവിടുന്ന് സ്വർഗക്കാരുടെ നേതാക്കന്മാരിൽ എണ്ണപ്പെട്ട സ്ത്രീയാണ് റളിയല്ലാഹു അൻഹ. അവിടത്തെ കുറിച്ച്, ഫാത്തിമയെ കുറിച്ച് ചില ഹദീസുകൾ നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ അരികിലേക്ക് വന്നാൽ ഫാത്തിമയെ കണ്ടാൽ റസൂലുള്ള എഴുന്നേൽക്കുമായിരുന്നു ഫാത്തിമയെ സ്വീകരിക്കാൻ വേണ്ടി. എന്നിട്ട് ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് അവിടുന്ന് തൻ്റെ അടുത്തിരുത്തു. ആരാണെന്ന് സ്വന്തം മകളോട് അങ്ങനെ ചെയ്യുക? മകളെ കണ്ടാൽ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോകും. എന്നിട്ട് എഴുന്നേറ്റ് പോയി റസൂലുള്ള ഫാത്തിമയെ കൊണ്ടുവന്ന് അടുത്തിരുത്തു. നബി അവരെ ചുംബിക്കും. ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കഴിഞ്ഞാൽ ചുംബിക്കാറുണ്ടായിരുന്നു. ഫാത്തിമ അങ്ങോട്ടും കൊടുക്കും. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ നമ്മളെ പെൺമക്കളൊക്കെ ഒരു പ്രായം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാപ്പാനും നോക്കൂല, അല്ലെങ്കിൽ വാപ്പ തിരിച്ചും കൊടുക്കൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അവിടുന്ന് തൻ്റെ മകളെ സ്നേഹിച്ച രൂപമായിരുന്നു. അവിടുന്ന് അവരെ അടുത്തിരുത്തും. മകളെ കണ്ടാൽ റസൂൽ എഴുന്നേൽക്കും, അങ്ങോട്ട് ചെല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയ്ക്ക് വേണ്ടി ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകളെ കല്യാണം ആലോചിച്ചു. അബൂജഹലിന്റെ മകളെ കല്യാണം ആലോചിച്ചു. ഇത് അറിഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി നബിയെ അങ്ങ് അങ്ങയുടെ മകൾക്ക് വേണ്ടി ദേഷ്യം പിടിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അലി ഇതാ വേറെ അള്ളാഹുവിന്റെ ശത്രുവായ അബൂജഹലിന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അതെനിക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ കയറി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അമ്മാ ബഅദു അൻകഹ്തു അബൽ ആസ് ഇബ്നു റബീഅ ഫഹദ്ദസനി വസദഖനി. ഞാൻ അബുൽ ആസിന് മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അബുൽ ആസ്, അബുൽ ആസിന് മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അബുൽ ആസ് എന്നോട് സത്യം പറഞ്ഞു, സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ട്. വഇന്ന ഫാത്തിമത ബദഅതു മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. വഇന്നി അക്രഹു അൻ യസൂഅഹ, അവൾക്കൊരു പ്രയാസം ഉണ്ടാകുന്നത് എനിക്ക് പ്രയാസകരമാണ്. വല്ലാഹി ലാ തജ്തനിഉ ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ وبنت عدو الله عند رجل واحد. അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവിന്റെ മകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മകളും ഒരൊറ്റയാളുടെ കീഴിൽ വരിക എന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഹിഷാം ഇബ്നുൽ മുഗീറ തസ്തഅദനു ഫീ അൻ യൻകിഹു ഇബ്നതഹും അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബിന് തങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർ എന്നോട് അനുമതി ചോദിക്കുന്നു, അബൂജഹലിന്റെ കുടുംബക്കാർ. ഫലാ ആദനു സുമ്മ ലാ ആദനു ചുമ്മലാ ആദനു, ഞാൻ അതിന് അനുമതി നൽകുന്നില്ല, ഞാൻ അതിന് അനുമതി നൽകുന്നില്ല, ഞാൻ അതിന് അനുമതി നൽകുകയില്ല. ഇല്ലാ അൻ യുരീദ ഇബ്നു അബി ത്വാലിബ് അൻ യുത്തല്ലിഖ ഇബ്നതി വയൻകിഹ ഇബ്നതഹും. വേണമെങ്കിൽ അലി ഇബ്നു അബി ത്വാലിബ് അവരെ കല്യാണം കഴിക്കണമെങ്കിൽ എന്റെ മകളെ ആദ്യം തലാഖ് ചൊല്ലട്ടെ. ഫഇന്നഹാ ഹിയ ബദഅത്തു മിന്നി യുരീബുനി മാ അറാബഹ, അവൾ എന്റെ ശരീരത്തിന്റെ കഷ്ണമാണ്, അവൾക്ക് പ്രയാസമുണ്ടാക്കുന്നതെല്ലാം എനിക്കും പ്രയാസകരമാണ്. വയുദീനി മാ ആദാഹ, അവൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതെല്ലാം എന്നെയും ഉപദ്രവിക്കുന്ന കാര്യമാണ്. ഇത് കേട്ടതിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹാലോചനയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ചില ആളുകൾ വിചാരിച്ചേക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് ചിലർ സംശയിച്ചേക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അത് ഏതൊരു സ്ത്രീയുടെയും അവസ്ഥയിലെത്തിയാൽ അവളുടെ ഭർത്താവ് പരിഗണിക്കേണ്ട ഒരു കാര്യമായിരുന്നു. എന്താണ് ആ കാര്യം? ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഇടവേളകളിൽ ഓരോ ഇടവേളകളിലായി ഓരോ വിപത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബൂവത്തിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ബദർ യുദ്ധത്തിന് ശേഷം റുഖയ്യ മരണപ്പെട്ടു, സഹോദരിയാണ്. ഉമ്മു കുൽസൂമും സൈനബും പിന്നീട് മരണപ്പെട്ടു. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആകുന്നതിന് മുൻപ് മരണപ്പെട്ട ആളുകളാണ്. തന്റെ സഹോദരിമാർ അവരുടെ ജീവിതകാലത്ത് മരിച്ചിട്ടുണ്ട്. ഒക്കെ ഓരോ ഇടവേളകളിലാണ്. അതായത് ഒരു ദുരിതം കഴിഞ്ഞ്, ഒരു പ്രയാസം, ഒരു സങ്കടം, ഒരു ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സങ്കടം എന്താണ്? വലിയ പ്രയാസമാണ്. അത് കഴിഞ്ഞ് കുറച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അടുത്ത സഹോദരി മരിച്ചു, പിന്നെ അടുത്ത സഹോദരി, പിന്നെ അടുത്ത സഹോദരി മരിച്ചു. ആ അവസ്ഥയിൽ അകപ്പെടുന്ന ഒരു സ്ത്രീയോട് ഏതൊരു ഭർത്താവും പരിഗണിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ വിഷമങ്ങളിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ സ്ത്രീക്ക് ഒരു താങ്ങായി നിൽക്കുക എന്നത് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയ്ക്ക് ഉപദ്രവം ഉണ്ടാക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് രണ്ട് കിട്ടുന്നതിന് പ്രയാസം കാണിച്ചതല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചില ഹദീസുകളിൽ വന്നതുപോലെ ഫഇന്നി അതഖവ്വഫു അലാ അൻ തുഫ്തതന ഫി ദീനിഹ, ഞാൻ ഫാത്തിമ അവളുടെ ദീനിൽ അവൾക്ക് പ്രയാസം സംഭവിക്കുമോ എന്ന് ഞാൻ പേടിച്ചു പോകുന്നു. കാരണം ഇവർ കുടുംബക്കാരായി കഴിഞ്ഞത് മുശ്രിക്കുകളുടെ നേതാക്കന്മാരുടെ കുടുംബമാണ്. അപ്പോൾ അവളെ ദീനിന്റെ വിഷയത്തിൽ ഈ പറഞ്ഞ കുടുംബക്കാർ ഉപദ്രവിക്കുമോ, പ്രയാസപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതാണ് രണ്ടാമത്തെ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് അബൂജഹലിന്റെ കുടുംബമാണ്, റസൂലുള്ളയുടെ ഏറ്റവും കടുത്ത ശത്രുവാണ്. അപ്പൊ ഫാത്തിമയെ ഉപദ്രവിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിലൂടെ അവർ ഫാത്തിമയെ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം രണ്ടാമത്തെ കാരണം പറഞ്ഞു. ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, അവരുടെ കാര്യത്തിൽ റസൂലുള്ളയുടെ ഭാര്യമാരെ പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയപ്പെട്ടതുപോലെ നബിയുടെ മക്കളെ അവരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരൊപ്പം വേറൊരു കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ ആ ഒരു അഭിപ്രായത്തിനും ഈ പറഞ്ഞ ഹദീസുകളിൽ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ സാധ്യതയും കാണാനുണ്ട്. നബിയുടെ മക്കളെ കല്യാണം കഴിച്ചാൽ ഒപ്പം എന്ത് ചെയ്യാൻ പാടില്ല, വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. മറ്റു സഹാബികളൊന്നും അത് കല്യാണം കഴിച്ചിട്ടുമില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടാകാൻ വഴിയുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ അഭിപ്രായം, ഏതൊരു സ്ത്രീയാണെങ്കിലും ഇത്ര ദുരിതങ്ങൾ അല്ലേ, ഒരു രണ്ട് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കല്യാണം കഴിക്കുക എന്നത് പൊതുവെ സ്ത്രീകളിൽ ഒരു പ്രയാസം ഉണ്ടാക്കും. അത് അംഗീകരിക്കപ്പെട്ട കാര്യം, നബിസ്വല്ലാ വസ്ലമയും സഹാബികളും എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതില്ലാതെ ഒരിക്കലും ബഹുഭാര്യത്വം എന്നത് തുടക്കത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഏതൊരു സ്ത്രീക്കും ഒരു ഹീറസ്, ഒരു ഈർഷ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഈർഷ്യത തൊട്ടടുത്ത്, അത് സ്ത്രീകൾക്ക് ചിലപ്പോൾ അല്ലേ, ഭർത്താവ് മോളോട് ഒരു കുറച്ചധികം സ്നേഹം കാണിച്ചാൽ ചിലപ്പോൾ ഈ ഹീറസ് ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രകടമാവും. മോളോട് ഒരു അടുത്ത ഇഷ്ടം കുറച്ച് നേരം വല്ലാതെ കുഞ്ചിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യും, അതിൽ ഹീറസ് അവർ കാണിക്കും. ഭർത്താവ് അവരുടെ മകളാണ്, അവരുടെ മകളോട് ഒരു കുറച്ച് നേരം ഒരു അടുപ്പം വല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ചെറിയ ഹീറസ് ഉണ്ടാവും. സ്ത്രീകൾ അങ്ങനെയാണ് പടക്കപ്പെട്ടുള്ളത്, അതിൽ യാതൊരു മോസ്തരവും ഇല്ല. അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളോട് അല്ലെ ഭർത്താവിന് ഇഷ്ടം തോന്നുന്നത്. ആ ഹീറസ് അവരിൽ ഉണ്ടാക്കുന്ന ഭംഗിയാണ്. അത് സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്. രണ്ടാമതൊരു കല്യാണം അത് പ്രയാസം ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അത് പൊതുവെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവരിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിൽക്കാലത്തുള്ളവരിൽ സംഭവിക്കുക എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലേ, ഇത് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. രണ്ടാമത് വിവാഹം കഴിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റൊഹൈലി അദ്ദേഹം പറഞ്ഞു, നീ ഒരു വീട് പൊളിച്ചിട്ട് രണ്ടാമത്തെ വീട് ഉണ്ടാക്കരുത്, രണ്ട് വീടും ഒരുപോലെ നിലനിർത്താൻ ശ്രദ്ധിക്കണം. ഞാൻ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീട് ഒന്നാകെ തകർത്ത് നശിപ്പിച്ച് അത് ഒന്നിനും പറ്റാത്ത കോളത്തിലാക്കി രണ്ടാമത്തെ വീട് ഉണ്ടാക്കരുത്. ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യത്തെ വീട് സംരക്ഷിക്കാനുള്ള വഴികൾ കൂടി നീ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ബഹുഭാരത്വം എന്നത് ഒഴിവാക്കേണ്ട കാര്യമാണെന്നല്ല. എത്രയോ സ്ത്രീകൾ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മറ്റു സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ഭർത്താക്കന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുന്ന ആളുകളുണ്ട്. അതിൽ പുണ്യം പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. അതിൽ നന്മ പ്രതീക്ഷിക്കുന്ന, ഇന്ന് അല്ലെ ആളുകൾ പാശ്ചാത്യർ പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എന്താണ്, പല പെണ്ണുങ്ങളെ മനസ്സിലെന്താ, ഭർത്താവ് വേറെ ഹറാമിൽ പോയാലും വേണ്ടില്ല, വേറെ കെട്ടരുത്, വൃത്തികേട് ചെയ്താലും വേണ്ടില്ല, എന്നാലും രണ്ട് കെട്ടരുത്. അതെങ്ങനെയാണ് സഹോദരി നിനക്ക് യോജിച്ചതാവുക? അള്ളാഹുവിൻ്റെ ദീനിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അനുവദിച്ച കാര്യങ്ങളും അതിനോട് വെറുപ്പ്, ആ ദീനിന്റെ നിയമത്തോട് വെറുപ്പ് കാണിക്കാൻ നമുക്ക് പാടില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നശിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അതിൽ നിന്നാണ് കുറച്ച് നീങ്ങിപ്പോയത്, റസൂലുള്ളാഹി സ്വല്ലം അവിടുത്തെ മകളെ ശ്രദ്ധിച്ച രൂപമാണിത്. നമുക്ക് മക്കളുണ്ട്, ഈ ഒരു ബഹുമാനം ഓൾ ഇന്റെ അടുത്തേക്ക് വരട്ടെ, അങ്ങനെയല്ല. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം, അങ്ങോട്ട് ബഹുമാനം കൊടുക്കണം, അങ്ങോട്ട് ആദരവ് കൊടുക്കണം. നമ്മുടെ ഭാര്യയ്ക്ക് ആദരവ് കൊടുക്കണം. നമ്മുടെ മകൾക്ക് റസൂൾ എത്ര ആദരവ് കൊടുത്തിന് ഭാര്യയോട് എത്ര ആദരവ് കാണിച്ചിട്ടുണ്ടാവും. ഭാര്യയോട് ആദരവ് കാണിക്കണം, ഭാര്യയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യയുടെ കൈ പിടിച്ച് നിൽക്കുന്ന സമയത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടുപേരുടെയും തിന്മകൾ പുറത്തു കൊടുക്കും. സ്വന്തം ഭാര്യയുടെ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്തോളം, അവളുടെ കൈ കയ്യിൽ വെച്ച് കൈപ്പത്തി കൈയിൽ ചേർത്ത് നിൽക്കുന്ന സന്ദർഭത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരുടെയും തിന്മകൾ പുറത്തു കൊടുക്കും. അവൾക്ക് വിട്ടുകൊടുക്കണം, മാപ്പാക്കി കൊടുക്കണം. ഇസ്തൗസു ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം. ഇന്ന അഹ്സനുക്കും അഹാസിനുക്കും ലി അഹ്ലീക്കും, നിങ്ങൾ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാരെ ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. അവിടുന്ന് ഈ രൂപത്തിലാണ് അവിടുത്തെ കുടുംബത്തോട് പെരുമാറിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും കുടുംബത്തിന് സമാനമായ കുടുംബമാക്കി, അതിന് അത്ര മനോഹരമായ കുടുംബമാക്കി നിലനിർത്തുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്വാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.